നമസ്കാരം ശ്രീറാം ചേട്ടാ, SBS റേഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം.
നമസ്കാരം നമസ്കാരം.
ഞാൻ ചേട്ടനെ കുറിച്ചൊരു കാര്യം കേട്ടു.
എന്താണ്? യോ,
പേടിക്കേണ്ട
ആ
കാര്യമൊന്നുമല്ല.
ആ
ചേട്ടൻ നല്ലൊരു പാട്ടുകാരനാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ചേട്ടനൊരു മിമിക്രി താരം കൂടിയാണെന്ന കാര്യം ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്.
എല്ലാരും പറയുന്നു, ഞാനും അത്യാവശ്യം തമാശയൊക്കെ പറയുന്നു, പക്ഷെ എനിക്കത് അത്ര വലിയ വിശ്വാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കണ്ടാ തോന്നുകയല്ല. അപ്പോൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഞങ്ങളിങ്ങനെ തമാശകളൊക്കെ പറയും, അല്ലെങ്കിൽ ചില ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ സമരം അന്ന് സ്ഥിരം സമരമാണല്ലോ. കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത് പ്രീ ഡിഗ്രി ട്രിവാൻഡ്രം ആർട്സ് കോളേജിലും ഡിഗ്രിയും പി ജിയും ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പോൾ അറിയാമല്ലോ, ഏറ്റവും നല്ല കോളേജാണ്, നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കോളേജിൽ. പക്ഷെ അതുപോലെ മിക്കവാറും സമരമായിരിക്കും. അപ്പോൾ സമരത്തിൻ്റെ ദിവസങ്ങളിൽ സാധാരണ പിള്ളേരൊക്കെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കും. ഞങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിലിരുന്ന് പാട്ട് പാടുകയും അതിൻ്റെ കൂട്ടത്തിലാണ് ഈ തമാശ പറയുകയും ഈ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി നോക്കുകയും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തമാശ രൂപേണ അവതരിപ്പിക്കുകയും, ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ കോളേജ് ഡേക്ക് കോമ്പറ്റീഷൻ, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു വേദി എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ ടി കെ രാജീവ് കുമാർ എൻ്റെ കൂടെ അന്ന് കോളേജിലുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹം അന്നേ മോണോ ആക്ട് മിമിക്രിയൊക്കെ കാണിക്കും. അപ്പോൾ ശ്രീറാമെ സ്റ്റേജിൽ കയറണം. അപ്പോൾ കോമ്പറ്റീഷന് മിനിമം മൂന്ന് പേരെങ്കിലും വേണം, നീയും കൂടെ വന്നാൽ മൂന്ന് പേരായി. ഞാൻ പറയും, എനിക്കൊന്നും പറ്റില്ല സ്റ്റേജിൽ കയറാൻ, ശരിയാവില്ല. അതും വീട്ടിലൊക്കെ അറിഞ്ഞാൽ ഓടിക്കും എന്നെ. അല്ലല്ല, ചുമ്മാ കയറാം, എന്തായാലും ലാസ്റ്റ് ഇയർ അല്ലേ, നമുക്കൊരു രസമല്ലേ, പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ശരിയാണല്ലോ, അങ്ങനെ പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് ഈ ഒരു 4 മണിക്ക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുടങ്ങൂലല്ലോ. കോളേജ് 7 മണിയാവും, ശരിയാണ്. 7 മണി കഴിഞ്ഞ് 7.5 മണിയായി. അപ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം, കാരണം എൻ്റെ ചേച്ചിയെ വിളിക്കാൻ എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ ഇത് തീർന്നാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോകും. അപ്പോഴത്തേക്കും 6 പേരോളം ആയി കഴിഞ്ഞു കോമ്പറ്റീഷൻ. ഇതുപോലെ ഓരോരുത്തർ പറഞ്ഞ് പറഞ്ഞ് 6 പേരായി, ആറായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 6 പേരുണ്ടല്ലോ, ഞാനങ്ങ് മാറാം. അല്ലല്ല, കുഴപ്പമില്ല, ഇത് എന്തായാലും ചെയ്തിട്ട് പോകും. അങ്ങനെ 7 പേര് മത്സരിക്കാൻ കയറുകയാണ്. ഞാൻ കയറി എന്തോന്നൊക്കെയോ കാണിച്ചു, ഇറങ്ങിപ്പോന്നു. അപ്പോൾ എനിക്ക് ചേച്ചിയെ വിളിക്കാമെന്നുള്ള ഞാൻ ഓടിപ്പോയി. അടുത്ത് തന്നെയായിരുന്നു, ആർട്സ് കോളേജിന് അടുത്താണ് ഞാൻ താമസിക്കുന്നത്, തൈക്കാട്. പിറ്റേ ദിവസം വരുമ്പോഴായിരുന്നു എനിക്ക് ഫസ്റ്റ്. ആ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒന്നുകൂടെ നോക്കി നോട്ടീസ് ബോർഡിൽ, അപ്പോൾ എനിക്കാണ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ആർട്സ് കോളേജ് വിട്ടു. യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. അടുത്ത വേദി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലാണ്. അന്ന് കോട്ടയം, മറ്റേ MG യൂണിവേഴ്സിറ്റി ഒന്നുമില്ല, അന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളൊരു സമയമാണ് 80s. അപ്പോൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവല് ഇവിടെ കൊച്ചിയിൽ വെച്ചായിരുന്നു. എറണാകുളത്ത് സ്റ്റേഡിയത്ത് മത്സരം നടക്കുകയാണ്. രാജേന്ദ്ര മൈതാനിയിലാണ് മത്സരം. അവിടെ എനിക്ക് ഫസ്റ്റ്. അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് അന്ന് പറ്റുന്ന ശബ്ദം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രം കേൾക്കാവുന്ന ചില ശബ്ദങ്ങൾ ഞാൻ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചു. പിന്നെ പാട്ടിനെ ബേസ് ചെയ്തൊരു ഐറ്റം ഞാൻ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റുന്നില്ല. പലതരം പാട്ടുകാരും സംഗീത സംവിധായകരുടെയും രീതികൾ വെച്ചിട്ട്, പക്ഷെ എന്നാലും ഈ ചെറിയ ശബ്ദങ്ങൾ ഞാൻ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. അതാണ് അന്നവിടെ എല്ലാവർക്കും ഇഷ്ടമായത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെ അടുപ്പിച്ച് 3 വർഷം ഹാട്രിക് ആയിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ. അങ്ങനെ മിമിക്രിയും കൊണ്ട് കിടന്നു. അതിനുശേഷമാണ് ഞാനും രാജീവ് കുമാറും നന്ദൻ, ഇവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇവിടെയാണ്, TP രാധാമണി, പി ഗംഗാരനാഥ് സാറിൻ്റെ മകൻ, പിന്നെ ഇപ്പോഴത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറുണ്ട് ബാലൻ മാധവൻ, ബാലൻ പിന്നെ ഒരു ഗോപാലകൃഷ്ണൻ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് സൂപ്പർ മിമിക്സ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഇതൊരു 1980s, 82-83 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതുവരെ മിമിക്രി എന്ന് പറയുന്ന ഹാസ്യകലാ പ്രകടനം, അത് ഏതെങ്കിലും ഉത്സവത്തിൻ്റെ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്തൊരു മെയിൻ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ഇന്റർവെല്ലിന് കർട്ടൻ ഇട്ടിട്ട് ഫ്രണ്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഹാസ്യകലാ പ്രകടനം. അത്രേ വിലയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ തമാശ പറഞ്ഞ്, അല്ലെങ്കിൽ ദ്വയാർത്ഥങ്ങളൊക്കെ ഉള്ള ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് ചുമ്മാ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവതരിപ്പിക്കാൻ. അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു 2-2.5 മണിക്കൂർ തമാശ മാത്രം, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിറ്റ് മാത്രം വെച്ചിട്ട് 2-2.5 മണിക്കൂർ ഷോ, 5 പേര്, സ്റ്റേജിൽ അത് പിന്നെ ലൈറ്റ് എഫക്ട്സോട് കൂടി നല്ല സൗണ്ട് സിസ്റ്റം വെച്ചിട്ട്, അന്ന് മൈക്ക് പോലും നല്ല മൈക്ക് തരില്ല. അപ്പൊ ഇത് അന്ന് മിക്സറൊക്കെ വെച്ചുള്ള മൈക്ക് സിസ്റ്റം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത്, അന്ന് സ്റ്റേജുകളിൽ മാത്രം. അല്ലാതെ ഈ ഉത്സവപ്പറമ്പ് വളരെ പൂർവ്വമായിട്ട് പോയിട്ടുള്ളൂ. അപ്പൊ സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റേജുകൾ ഞങ്ങൾ പ്രസന്റ് ചെയ്തു, അത് ഭയങ്കര സക്സസ് ആയിരുന്നു. 85-86 വരെ ഞങ്ങളത് കഷ്ടിച്ച് ഒരു 90s വരെ ഒന്നും പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പലരും ജോലി കിട്ടി പല വഴിക്ക് പോയി. പിന്നെ ഏറ്റവും അതിശയം ഈ 25 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ആകാശവാണിയുടെ ഒരു ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ആകാശവാണിയിലെ എൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് ഞാനറിയാതെ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളെ വീണ്ടും സ്റ്റേജ് കയറ്റി ഈ പരിപാടി വന്നു. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. തിരുവനന്തപുരത്ത് വലിയൊരു വാർത്തയായിരുന്നു.
ആ
സമയത്ത് ചെറിയൊരു ഒരു ഐറ്റം അവതരിപ്പിച്ചു. കാരണം ഇന്ന് ടി കെ രാജീവ് കുമാർ എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന സംവിധായകനാണ്. ബാലൻ എന്ന് പറയുന്നത് ഏഷ്യയുടെ തന്നെ ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ നിൽക്കുന്നവർ മിമിക്രി ആയിട്ട് വീണ്ടും വരിക എന്ന് പറയുമ്പോൾ വലിയൊരു
നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. നമ്മുടെ SBS റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒന്ന് രണ്ട് നമ്പർ കാണിച്ചൂടെ?
ഓഹോ, അതൊക്കെ ഒരു നമ്പറായിട്ട് തീരുവോ എന്നുള്ളതാണ്. എന്നാലും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചെറിയ ശബ്ദങ്ങൾ, പക്ഷെ ഇതൊന്നും ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ശബ്ദങ്ങളാണ്. അപ്പൊ ഞാനെപ്പോഴും ആലോചിക്കും ഇത് ഞാൻ എങ്ങനെ ഞാൻ നിരീക്ഷിച്ചു എന്ന് ഞാൻ ഇപ്പൊ പോലും ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ഇത് മനസ്സിൽ കയറി? അതായത് ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കും, നമ്മുടെ പഴയ ഫ്ലാസ്ക് ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ എനിക്ക് കിട്ടി. അപ്പോൾ വീട്ടിൽ അമ്മയുടെ പ്രധാന പണിയാണ് രാവിലെ എണീറ്റിട്ട് തിളപ്പിച്ച വെള്ളം 2-3 ഫ്ലാസ്കുകളിൽ നിറച്ച് വയ്ക്കും. എപ്പോഴും വീട്ടിൽ 2-3 ഫ്ലാസ്ക് നിറച്ചിങ്ങനെ തിളപ്പിച്ച വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ ഇത് നിറയ്ക്കുമ്പോഴൊക്കെ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ രാവിലെ ചായ കുടിക്കാനോ ഒക്കെ ചുറ്റുപറ്റി നിൽക്കുമ്പോൾ കേട്ട് മനസ്സിൽ കയറിയതാ.
അല്ലാതെ
ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ വെറുതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ. ഒരു ശ്രമം നടത്താം, എത്രമാത്രം ശരിയാവും അറിഞ്ഞുകൂടാ. ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം. അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് ബോള്, അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ തെറിച്ച് വീണ്, സിമെന്റ് ഇട്ട തറയിൽ തെറിച്ച് വീണാൽ എങ്ങനെയിരിക്കും? ഞാൻ മുമ്പ് YMCA തിരുവനന്തപുരത്ത് അത്യാവശ്യം അവിടുത്തെ ചില യങ്സ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും ഒരു റൂമിനകത്ത് വാതിലടച്ചിട്ട് ടേബിൾ ടെന്നീസ് ബോൾ കളിക്കുന്നത് ശബ്ദം കേൾക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വാതിൽ തുറന്ന് ഇങ്ങനെ കളി നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതുപോലെ ഇതും എൻ്റെ മനസ്സിൽ അങ്ങനെ കയറിപ്പറ്റിയതാണ്. ടേബിൾ ടെന്നീസ് ബോള് ഒരു സിമെന്റ് ഇട്ട തറയിൽ തെറിച്ച് വീണ് വീഴുമ്പോഴുള്ള ശബ്ദം.
ഇത് ഈ നമ്പർ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. നല്ലൊരു നമ്പർ തന്നെയാണ് ചേട്ടാ. ഇത് എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ?
ഞാൻ ഇപ്പോ റിലീസായ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കമൽ സാറിന്റെ നടൻ, ജയറാം അഭിനയിച്ച നടൻ എന്ന ചിത്രത്തിന് വേണ്ടി ഔസേപ്പച്ചൻ സാറിന്റെ സംഗീത സംവിധാനത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ നിറയും നിനവില്ലയോ, ആ നിനവിൻ നിറമില്ലയോ. മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ നിറയും നിനവില്ലയോ, ആ നിനവിൻ നിറമില്ലയോ.
സത്യൻ
തിക്കാട് സാറിന്റെ ഒരു സിനിമയിലും പാടി. അത് വിദ്യാസാഗറാണ് എന്റെ സംഗീതം. അത് എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു, വിദ്യാസാഗർ സാറിന്റെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. ആ പാട്ടിന്റെ ഒരു പ്രത്യേകത അല്പം തമാശ കലർന്ന ഒരു പാട്ടാണ്. ഇപ്പോഴത്തെ ഈ നേതാക്കന്മാരെയൊക്കെ ഒന്ന് ആക്കി ഇട്ടുള്ളൊരു പാട്ടാണ്. വാളെടുക്കണം വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൽമടക്കണം, വേഷം കെട്ടണം നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളോര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോര് കാല് തൊട്ട് തലയിൽ വയ്ക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്.
അപ്പൊ ചേട്ടൻ, ഏത് സ്റ്റൈല് പാട്ടും പാടാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ?
ഞാൻ എന്തിനും റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കാം.
എന്തായാലും ശ്രീറാം ചേട്ടാ, വളരെ സന്തോഷം. ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചേട്ടൻ സമയം കണ്ടെത്തി, ഇത്രയും നേരം വിശേഷങ്ങളെല്ലാം വളരെ സരസമായി തന്നെ പങ്കുവെച്ചു. അതുപോലെ ചേട്ടൻ്റെ എല്ലാ അറ്റംപ്റ്റുകളും എല്ലാ പാട്ടുകളും വളരെ ഒരു സക്സസ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.
വളരെ സന്തോഷം. SBS മലയാളം പ്രക്ഷേപണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയയിലെ എൻ്റെ എല്ലാ പ്രിയമുള്ള ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടെ ഒരു ചെറിയ റിക്വസ്റ്റ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.
വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോര് കാല് തൊട്ട് തലയിൽ വെക്കണം.